ദൈവനമ്മേ, ഇത്രത്തോളം അവിടുന്ന് സഹായിച്ചല്ലോ. ദൈവത്തിൻ്റെ കരുണ കൊണ്ടൊന്ന് മാത്രമാണ് നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവത്തോട് നമുക്ക് നന്ദി ഉള്ളവരായിരിക്കാം. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താൻ നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഇത്രത്തോളം ദൈവനമ്മേ അവിടുന്ന് സഹായിച്ചുകൊണ്ടിരുന്നല്ലോ. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവവചനത്തിൽ നിന്നെല്ലാം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തന്നതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. അല്പസമയം കൂടെ നമുക്ക് ദൈവവചനത്തിൻ്റെ മുമ്പാകെ നമുക്കായിരിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എബ്രായ ലേഖനം 12-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക, യേശുവിനെ നോക്കുക. തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുക, ധ്യാനിച്ചുകൊള്ളുക. അപ്പൊ യേശുവിനെ നോക്കുക, ധ്യാനിക്കുക. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. നമ്മൾ ഈ എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ നിന്ന് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഈ കോവിഡിൻ്റെ ഈ പ്രതിസന്ധിയിൽ നമ്മുടെ പ്രാർത്ഥനകളിലൂടെയൊക്കെ ഒരുപാട് പ്രാവശ്യം ഈ ദൈവവചനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആലോചനകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചേക്കാം ഇന്ന് എന്താണ് പറയാൻ പോകുന്നുള്ളത്. നമ്മൾ ഈ ദൈവവചനത്തിലേക്ക് കടന്നു വരുമ്പോൾ എബ്രായലേഖനം 12:1 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഒരു ക്രിസ്തീയ ജീവിത ഓട്ടത്തെ കുറിച്ചാണ് കാണുവാനായിട്ട് കഴിയുന്നത്, ഒരു റേസിനെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നത്. ഇനിയും 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഹെവൻലി സിറ്റിസൺസ്, സ്വർഗീയ പൗരന്മാരെ കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ സ്വർഗീയ രാജ്യത്തിൻ്റെ പൗരന്മാരായി നിന്നുകൊണ്ട് നാം ഓരോരുത്തരും ഓടുകയാണ്. 1-ാമത്തെ വാക്യത്തിൽ ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. എന്നിട്ട് 2-ാമത്തെ വാക്യം, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. 3-ാമത്തെ വാക്യം അതിൻ്റെ ആരംഭത്തിൽ വായിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കുവാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുക. എബ്രായ ലേഖനകർത്താവ് ഈ ലേഖനം എഴുതിയപ്പോൾ, ഈ ലേഖനം എഴുതിയത് പൗലസാണെന്ന് പറയുന്നവരുണ്ട്, അല്ല എന്ന് പറയുന്നവരുണ്ട്, എങ്ങനെയും ആയിക്കൊള്ളട്ടെ, ഈ എഴുതിയ വ്യക്തി യേശുവിനെ കണ്ട ആളാണ്. അകാലപ്രജ പോലുള്ള എനിക്കും അവനൊടുവിൽ പ്രത്യക്ഷമായി എന്ന് പൗലോസ് രേഖപ്പെടുത്തുന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ശിഷ്യന്മാരും കർത്താവിനെ കണ്ടവരാണ്, കർത്താവിൻ്റെ അടുത്ത് കർത്താവിനോടുകൂടെ യാത്ര ചെയ്ത് കർത്താവിൻ്റെ മിറക്കിൾസ് എല്ലാം കണ്ടവരാണ്.
അപ്പോൾ അവർ പറയുകയാണ്, അപ്പൊ നമ്മൾ ഈ ദൈവവചനം വായിക്കുമ്പോൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം, ദൈവത്തെ കണ്ടിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ദൈവത്തെ നോക്കുക എന്ന് പറയുന്നത്? പ്രൈസ് ഗോഡ്. നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ഇങ്ങനെ നമുക്കൊരിടത്ത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ കഷ്ടം അനുഭവിച്ച ശേഷം 40 നാളോളം അവർക്ക് പ്രത്യക്ഷനായി ദൈവരാജ്യം സംബന്ധിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് താൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറയുവാനായിട്ടിടയായി. അപ്പൻ ജീവിച്ചിരിക്കുന്ന കർത്താവ്. ഇവിടെ എബ്രഹാലേഖന കർത്താവ് പറയുന്നു, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കുക. ഈ ദൈവവചനത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ഓൾ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ് ബൈ ഗോഡ്. എല്ലാ തിരുവെഴുത്തും ദൈവിക ശ്വാസമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽഫവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവൻ ആകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും അത് പ്രയോജനമുള്ളതാകുന്നു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ ഓൾ സ്ക്രിപ്ചർ ഈസ് ഇൻസ്പയർഡ് ബൈ ഗാഡ്. ദൈവത്തിന്റെ വചനം ദൈവസ്വാസീയമാണ്, സത്യവചനമാണ്. അപ്പോൾ നമ്മളത് വായിക്കുമ്പോൾ ദൈവം നമ്മളോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ അതിനെ ഏറ്റെടുക്കണം. നമ്മളെല്ലാവരും കർത്താവിനെ കണ്ടിട്ടില്ല എങ്കിലും കാണാതെ നമ്മൾ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് ഈ എബ്രായലേഖന കർത്താവ് എബ്രായ വിശ്വാസികളോട് പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. നമ്മുടെ ഈ ലോക ക്രിസ്തീയ ജീവിതത്തിൽ നമ്മൾ നോക്കേണ്ടത് ദൈവത്തിങ്കിലേക്കാണ്, യേശുവിങ്കിലേക്ക് നമ്മൾ നോക്കണം, യേശുവിനെ നമ്മൾ നോക്കണം. എന്ന് പറഞ്ഞാൽ മടിപ്പിക്കുന്ന ഒരു ലോകത്ത് ഞാനും നിങ്ങളും ജീവിക്കുന്നു. നമ്മളെ മടിപ്പിക്കുന്നതായിട്ടുള്ള ഒരു ലോകം. ഈ എബ്രായ വിശ്വാസികളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവരുടെ പിമ്പിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കി ചില കാര്യങ്ങളെല്ലാം അവരുടെ ജീവിതത്തിൽ കണ്ട് അവർ മടുത്തുപോയി. ഇപ്പൊ ഇന്ന് പകൽക്കാലം നമ്മൾ പിമ്പിലോട്ട് നോക്കാതെ നമ്മൾ മുമ്പിലോട്ട് നോക്കണം. കാരണം നമ്മളെല്ലാവരും ഒരു ക്രിസ്തീയ ജീവിത ഓട്ടക്കളത്തിലാണായിരിക്കുന്നത്. നമ്മൾ മുന്നോട്ട് തന്നെ നമ്മൾ നോക്കണം. ഇന്നലകളിൽ നമ്മൾ അനുഭവിച്ച വേദനകളിലേക്ക് നമ്മൾ നോക്കാതെ നമ്മളെപ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ മുമ്പോട്ട് നോക്കുക. മുമ്പോട്ട് നമ്മൾ നോക്കുക. ദൈവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പുതിയതൊന്ന് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പുതിയത് ഒന്ന് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ എബ്രായ ലേഖനത്തിൽ തന്നെ 2-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുക. അപ്പോൾ നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള വചനങ്ങൾ അത് ഒഴുകിപ്പോകാൻ സാധ്യതയുള്ളതാണ്. അല്ലെങ്കിൽ നമ്മെ മടിപ്പിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നതായിട്ടുള്ള വചനം അത് ഒഴുകിപ്പോകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് എബ്രായലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കും. വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ നമ്മൾ കരുതിക്കൊള്ളണം. അപ്പോൾ ജീവിതത്തിൽ ഒഴുക്കി കളയുന്ന ഒത്തിരി പ്രശ്നങ്ങൾ കടന്നു വരും. ക്രൈസ്തലോ അതുകൊണ്ട് ദൈവവചനത്തെ നമ്മൾ ഉള്ളിൽ സംഗ്രഹിച്ച് നമ്മൾ അതിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ We must pay much closer attention to what we have heard. നമ്മൾ കേട്ടത് അതീയം ശ്രദ്ധയോട് നമ്മൾ അതിനെ കരുതിക്കൊള്ളണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എബ്രായ ലേഖനം 12:1-13 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ വാക്യങ്ങൾ നമ്മൾ വായിച്ചു വരുമ്പോൾ ക്രിസ്തീയ ജീവിത ഓട്ടം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 14-29 വരെയുള്ള വാക്യങ്ങൾ എല്ലാം നമ്മൾ വായിച്ചു പോകുമ്പോൾ സ്വർഗീയ ഭവരന്മാർ, ഹെവൻലി സിറ്റിസൺസ് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട സ്വർഗീയ രാജ്യത്തിൻ്റെ പൗരന്മാരായി നമ്മൾ ഓരോരുത്തരും നിന്നുകൊണ്ട് നമ്മൾ ഓടുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എബ്രായ ലേഖനം 11 നമ്മൾ വായിക്കുമ്പോൾ ഏതാണ്ട് 17 ആൾക്കാരെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഈ 17 ചരിത്രം എന്തിന് എഴുതിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു കാര്യം, ഒരു കാരണമുണ്ട്. അതിൻ്റെ കാരണം നമ്മൾ അറിയണമെങ്കിൽ റോമാലേഖനം 15 അതിൻ്റെ 4 വായിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. റോമൻസ് ചാപ്റ്റർ 15:4 അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകുന്നതിന് തന്നെ എഴുതിയിരിക്കുന്നു. എന്തിനാണത് മുൻ എഴുതിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, എന്നാൽ മുന്നെഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായി. പ്രൈസ് ഗോഡ്. നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകുന്നതിന് എഴുതിയിരിക്കുന്നു. അപ്പോൾ എന്തിനാ ഈ ദൈവത്തിൻ്റെ വചനം എഴുതിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആശ്വാസത്തിനായി, നമ്മുടെ ജീവിതത്തിൽ സ്ഥിരത ഉണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുവാൻ. ഹല്ലേലൂയ. പഴയ നിയമ ഭക്തന്മാരുടെ പേരുകൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ജോസഫിനെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ ജോസഫ് തന്റെ ജീവിതത്തിൽ ഏതെല്ലാം അനുഭവങ്ങളിൽ കൂടാണ് താൻ കടന്നുപോയെന്നറിയാമോ? ഹല്ലേലൂയ. നമുക്കെല്ലാം ജോസഫിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് നല്ലവണ്ണം അറിയാം. സ്വന്തം ഭവനത്തിൽ നിന്നും ഹല്ലേലൂയ അനുകൂലമായിട്ടുള്ള ഫേവറായിട്ടുള്ളൊരു കാര്യം കിട്ടാതെ വണ്ണം ഹല്ലേലൂയ ആയിരുന്ന ജോസഫ് തന്നെ ഇസ്മായിലി കച്ചവടക്കാർക്ക് വിൽക്കുന്നു, തന്നെ പൊട്ടക്കിണറ്റിൽ ഇട്ട് കളയുന്നു, ഫോത്തിഫറിന് വിൽക്കുന്നു, കാരാഗ്രഹത്തിൽ തന്നെ അടയ്ക്കുന്നു. പിന്നെ നമ്മൾ ജോസഫിന്റെ ജീവിതം പഠിച്ചു കഴിഞ്ഞാൽ ഓ മിസ്രയീമിലെ മന്ത്രിയായിട്ട് താൻ ഉയരുന്നു. ഇതെല്ലാം ജോസഫിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു നിമിഷം കൊണ്ടല്ല ജോസഫ് ഒരു ഉന്നത ഭവതിയിലേക്ക് എത്തിയത്. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ വിശ്വാസവീരന്മാരെ എടുത്തു കാണിച്ചിരിക്കുകയാണ്. അവരുടെ ജീവിതം ഒന്ന് പഠിക്കുവാൻ, പുറകോട്ടൊന്ന് ചിന്തിക്കുവാൻ. പ്രൈസ് ദ ലോർഡ്. ഈ ജോസഫിന്റെ ജീവിതം നമ്മൾ വീണ്ടും പഠിക്കുമ്പോൾ താൻ വാർദ്ധക്യത്തോടടുത്ത സമയത്ത് ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിനെ കുറിച്ചുള്ള കാര്യം താൻ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ ഉൽപ്പത്തി പുസ്തകം അതിന്റെ അവസാന ഭാഗങ്ങളിലേക്കൊക്കെ കടന്നു വരുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പിന്നീട് എബ്രായ ലേഖനകർത്താവ് പറയുന്ന മോശെ നോക്കുക. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തെ മരുഭൂമിൽ കൂടെ നടത്തിയ മോശ, ഹല്ലേലൂയ. ഏതെല്ലാം അനുഭവങ്ങളിൽ കൂടെ തൻ കടന്നുപോയെന്നറിയാമോ? ഹല്ലേലൂയ. തന്റെ ജീവിതം നമ്മൾ പഠിച്ചാൽ ഹല്ലേലൂയ ഫറവോന് ശേഷം മിസ്രയീമിലെ ഏറ്റവും ടോപ്പ് അധികാരിയായി ഹല്ലേലൂയ ജീവിച്ച് ഭരിച്ച് ഹല്ലേലൂയ ഒരു പിരമിഡൊക്കെ ഉണ്ടാക്കി അവിടെ അങ്ങനെ വളരെ നന്നായി കഴിയേണ്ടതായിട്ടുള്ള മോശ, മോശയുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത് മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ദാനമെന്ന് തനിക്ക് എണ്ണുവാനായിട്ട് ഇടയായി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ മോശയെ മാത്രമല്ല, ജോസഫിനെ മാത്രമല്ല, നമ്മള് ദാവീദിനെ ഓർക്കുക. ഹല്ലേലൂയ. ഓ, ദാവീദിന്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ തന്റെ സ്വന്തം ഭവനത്തിൽ നിന്നും എല്ലാവരാലും തന്നെ തിരസ്കരിക്കപ്പെട്ട് ഓ ജീവിതം മൊത്തം ഹല്ലേലൂയ വനാന്തരത്തിലും കാടുകളിലും ഒക്കെ അലഞ്ഞിരുന്ന് നടന്ന ദാവീദിനെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഇസ്രായേലിന്റെ രാജാവായിട്ട് ദൈവം അവനെ അഭിഷേകം ചെയ്തു എങ്കിലും പലപ്പോഴും ശത്രുക്കളാൽ ശൗലിനാൽ എല്ലാം ഹല്ലേലൂയ ഓ അവനെ പ്രതികാരം ചെയ്യുവാനായിട്ട് എഴുന്നപ്പോഴും ഹല്ലേലൂയ ഓ പലപ്പോഴും ദാവീദിന്റെ ജീവിതത്തിൽ തനിക്കെതിരായി നിൽക്കുന്ന ശത്രുക്കളെ പ്രതികാരം ചെയ്യുവാനുള്ള സന്ദർഭങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നിട്ടും അതിനൊന്നും മുതിരാതിരുന്ന ഒരു ദാവീദിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അബ്രഹാമിനെ നോക്കുക, നീണ്ട കാത്തിരിവൽപ്പ് ശേഷം ഹല്ലേലൂയ വാക്തത്വ നിവൃത്തി പ്രാപിച്ച ഒരു അബ്രഹാമിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. എന്തിനാണ് ഇതെല്ലാം എഴുതിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, നമ്മുടെ ആശ്വാസത്തിനായി. ഹല്ലേലൂയ. ഓ, നമുക്ക് പ്രത്യാശ ഉണ്ടാകുവാൻ, നമുക്ക് സ്ഥിരത ഉണ്ടാകുവാൻ, നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശ വർദ്ധിക്കുവാനായിട്ട് ഈ പഴയ നിയമ വിശുദ്ധന്മാരുടെ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എബ്രായലേഖനം 11 അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ, ഹല്ലേലൂയ, ഗിദെയോൻ, ബാരാക്, സാംസന്, അതുപോലെ നീബ്ദാഗ്, ഡേവിഡ്, സമൂവേൽ മുതലായ പ്രവാചകന്മാരെ കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ എന്നാണ് എബ്രായലേഖന കർത്താവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാല യേശുവിനെ നമ്മൾ നോക്കണം. ജീവിതത്തിൽ പരാജയപ്പെട്ടവരെ നോക്കുവാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ഫിക്സിംഗ് അവർ ഐസ് ഓൺ ജീസസ് The author and perfecter of faith, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നമ്മൾ നോക്കുക. പ്രൈസ് ദി ലോർഡ്. സമയം വളരെ മുന്നോട്ട് കടന്നു പോകുന്നല്ലോ. ഹല്ലേലൂയ. അപ്പോൾ യേശുവിനെ നമ്മൾ നോക്കണം. ഈ എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ വിവിധ പദപ്രയോഗങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശുവിനെ ധ്യാനിക്കുക, യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക എന്നൊക്കെയുമുള്ള പദങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ഓരോരുത്തരും ആരാണ്? നമ്മൾ ഓരോരുത്തരും ഓരോ ഓട്ടക്കാരാണ് എന്ന് പറഞ്ഞാൽ, സ്വർഗീയ രാജ്യത്തിൻ്റെ പൗരന്മാരായി നിന്നുകൊണ്ട് ഞാനും നിങ്ങളും ഓടുകയാണ്. പ്രൈസ് ഗോഡ്. ഈ ഓട്ടമോടുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് പരിശീലനം, അതായത് അവരെ ട്രെയിൻ ചെയ്യുന്നവർ കൊടുക്കാറുണ്ട്. ആ പരിശീലന സമയത്ത് അവര് ഭാരമുള്ളതായിട്ടുള്ള സാധനങ്ങളൊക്കെ അവർ ഇങ്ങനെ വഹിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഇരുമ്പ് കട്ടകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവരെ ഇങ്ങനെ അവരെ വഹിക്കാറുണ്ട്. എന്നാൽ ഈ റേസിന്റെ സമയത്ത് ഒരു ഭാരവും അവരെടുക്കത്തില്ല, ഒരു ഭാരവും എടുക്കത്തില്ല. എത്രയും ഭാരം അവർക്ക് കുറയ്ക്കാമോ അത്രത്തോളം അവര് ഈ ഓട്ട സമയത്ത് അവര് കുറച്ചുകൊണ്ടിരിക്കും. എങ്കിൽ മാത്രമേ അവരുടെ ക്രിസ്തീയ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു ഓട്ടക്കാരനോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് ഓടുവാനായിട്ട് കഴിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇന്ന് പകൽക്കാലം നമ്മൾ ആരാധനയോടുള്ള ബന്ധത്തിൽ നമ്മൾ ഈ സൂമിൽ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. നമുക്ക് ഫിസിക്കലായിട്ടൊന്നും കൂടുവാനായിട്ട് കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ ഭവനങ്ങളിൽ നമ്മളായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങളൊന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. ഭാരങ്ങളൊന്നും നമ്മൾ വെച്ചുകൊണ്ടിരിക്കരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവസന്നിധിയോട് നമ്മൾ അടുത്തിരിക്കുമ്പോൾ ഭാരങ്ങളെല്ലാം നമ്മൾ മറക്കണം. നമ്മൾ മുന്നോട്ട് നോക്കണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്. എന്നിട്ട് എബ്രായലേഖന കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പ്രൈസ് ഗോഡ്. എന്താണ് ഈ എബ്രായ വിശ്വാസികളുടെ ജീവിതത്തിൽ ഉണ്ടായ പാപം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിശ്വാസം എന്ന പാപത്തെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എബ്രായലേഖനം 3:12 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം നിങ്ങൾക്കുണ്ടാകരുത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു അൺബിലീവിംഗ് ഹാർട്ട് നമുക്കുണ്ടാകാൻ പാടില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അവിശ്വാസമുള്ള ഒരു ദുഷ്ടഹൃദയം ഉണ്ടാകാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. അവിശ്വാസത്താൽ അവർക്ക് പ്രോമിസ് ലാൻഡിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. വാഗ്ദത്ത ഭൂമിയെ അവകാശമാക്കുവാനായിട്ട് കഴിയാതെ പരാജയപ്പെട്ട ഇസ്രായേൽ ജനതയുടെ ഒരു ചരിത്രമാണ് നമ്മുടെ മുമ്പിൽ ഈ എബ്രായലേഖന കർത്താവ് വരച്ചു കാട്ടുന്നത്. പ്രൈസ് ഗോഡ്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്, അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. പ്രൈസ് ദ ലോർഡ്. 600,000 പുരുഷന്മാർ തന്നെയാണ് അവരുടെ ഇടയിൽ നിന്നും ഇറങ്ങിയത്. 600,000 പുരുഷന്മാർ, പിന്നെ എത്രയോ ജനങ്ങളുണ്ടെന്ന് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുവാനായിട്ടുള്ളതാണ്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, ഈ 600,000 പുരുഷന്മാർ ഇറങ്ങിത്തിരിച്ചതിൽ എത്ര പേർ കനാനിൽ ചെന്ന് ചേർന്നു? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. 2 പേർ മാത്രമാണ് അവിടെ ചെന്നു ചേരുവാനായിട്ടിടയായത് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മൾ ബാക്കിയുള്ളവരെ എല്ലാം നമ്മളൊന്ന് നോക്കുക. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. എന്താണെന്നറിയാമോ? അവിശ്വാസം എന്ന പാപം അവരെ മരുവിൽ ഇല്ലാതെയാക്കി എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. എബ്രായലേഖനം 3:19 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. സോ വി സീ ദാറ്റ് ദേ വെയർ നോട്ട് ഏബിൾ ടു എന്റർ ബിക്കോസ് ഓഫ് അൺബിലീഫ്. ഹല്ലേലൂയ. അവിശ്വാസ നിമിത്തം അവർക്ക് അവിടെ പ്രവേശിപ്പാനായിട്ട് കഴിഞ്ഞില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, എല്ലാ ഭാരവും നമ്മുടെ ജീവിതം നമ്മൾ വിട്ടിട്ട് വിശ്വാസത്താൽ മുമ്പോട്ട് നോക്കുവാൻ. പ്രൈസ് ദ ലോർഡ്. അത് മാത്രമല്ല, നമ്മൾ ആരാണെന്ന്, നമ്മൾ എന്തിനു വേണ്ടി നിൽക്കുന്നു എന്ന് നമ്മളിലേക്ക് തന്നെ നമ്മളൊന്ന് നോക്കി. പ്രൈസ് ദ ലോർഡ്. പാപത്തിന്റെ എന്തെല്ലാം കെണികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കി. പ്രൈസ് ദ ലോർഡ്. മുന്നോട്ട് പോകുവാൻ ഇന്ന് ഈ വിശുദ്ധ ദിവസത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. വീണ്ടും എബ്രായലേഖന കർത്താവ് പറഞ്ഞിരിക്കുന്നത്, യേശുവിനെ നോക്കുക. ലുക്ക് അറ്റ് ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. എബ്രായലേഖനം 3:1 നമ്മൾ വായിക്കുമ്പോൾ, അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ, സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ, നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവീൻ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുക. ജീവിതത്തിൽ മടുപ്പ് കടന്നു വരുമ്പോൾ, ക്ഷീണം ജീവിതത്തെ തട്ടുമ്പോൾ, ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ചെയ്യേണ്ടത് യേശുവിനെ നമ്മൾ നോക്കണം. പ്രൈസ് ദ ലോർഡ്. അവന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, അവൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് അവനെ മാത്രം നമ്മൾ നോക്കണം. അവനെ നോക്കിയാലുള്ള ഗുണം എന്തെന്ന് ചോദിച്ചാൽ, ജൂദയുടെ ലേഖനം 24 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവന്. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിനെ നോക്കിയാലുള്ള ഗുണം ഒരിക്കലും വീഴത്തില്ല. ഹല്ലേലൂയ. അവൻ വീഴാൻ സമ്മതിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ ശക്തിയുള്ളവരായി കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ള ദൈവം. അവനെ നോക്കിയാൽ നമ്മൾ വീഴത്തില്ല ദൈവമക്കളെ. ഹല്ലേലൂയ. അവൻ വീഴാൻ സമ്മതിക്കുന്ന ദൈവമല്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നമ്മൾ നോക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് മറ്റു പലതിലും നമ്മൾ പിന്തിരിഞ്ഞ് ഹാലും നമ്മൾ നോക്കാതെ മുൻപോട്ട് നോക്കുക, ജയിച്ചവനെ നോക്കുക. ഹല്ലേലൂയ. ആ കർത്താവിനെ നമ്മൾ നോക്കിയാൽ നമ്മൾ ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടത്തില്ല. ഹല്ലേലൂയ. നമ്മളായിരിക്കുന്നിടത്ത് ദൈവത്തെ ഒന്നും മഹത്വപ്പെടുത്താം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഞാൻ അയച്ചിന്തയിൽ നിന്ന് വിരമിക്കാം. പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 14-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തുവിനെ യേശു താൻ പുരുഷാരത്തെ പറഞ്ഞയക്കുന്നതിനിടയിൽ ശിഷ്യന്മാർ പടകിൽ കയറി തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകുവാനായിട്ട് അവരെ നിർബന്ധിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ മുകളിലുള്ള അധ്യായത്തിന്റെ മുകളിലുള്ള ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ യേശു 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചു. ഹല്ലേലൂയ. അങ്ങനെ ശിഷ്യന്മാരെല്ലാം ആ അപ്പമെല്ലാം കൊണ്ട് ഭക്ഷിച്ച് ഹല്ലേലൂയ. അവിടെയുള്ള നല്ല മന്ദമാരുതൻ കാറ്റൊക്കെ ഇങ്ങനെ അടിച്ചൊരു കംഫോർട്ട് സോണിലായിരിക്കുമ്പോൾ യേശു അവരോട് പറയുകയാണ്, നാം അക്കരയ്ക്ക് പോക എന്ന് അവരെ നിർബന്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇവരുടെ ഈ 5 അപ്പം കൊണ്ട് 5000 പോഷിച്ചു കഴിഞ്ഞ് ഹല്ലേലൂയ 12 കൊട്ട കഷണം ഹല്ലേലൂയ അപ്പ കഷണങ്ങൾ അവർ ശേഖരിച്ചതെല്ലാം അവരുടെ പക്കലുണ്ട്. ഇങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് കർത്താവ് അവരോട് പറയുകയാണ്, നമുക്ക് അക്കരയ്ക്ക് പോക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ നിർബന്ധിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ പുരുഷാരത്തെ പറഞ്ഞയച്ചിട്ട് പ്രാർത്ഥിക്കുവാൻ തനിയെ മലയിലേക്ക് കയറിപ്പോയി. ഹല്ലേലൂയ. വൈകുന്നേരമായി ഇപ്പോൾ. ഹല്ലേലൂയ. അവൻ ഏകനായി അവിടെ ഇരുന്നു. എന്നിട്ട് തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ മത്തായി സുവിശേഷം 14-ാം അധ്യായം 22 മുതൽ താഴോട്ടെല്ലാം നമ്മൾ വായിക്കുമ്പോൾ, ഈ പടകോ കരവിട്ട് പല നാഴിയ ദൂരത്തായി എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. ഹല്ലേലൂയ. കാറ്റു പ്രതികൂലമായിരുന്നത് കൊണ്ട് തിരകളാൽ വലഞ്ഞിരുന്നു. ഹല്ലേലൂയ. വൈകുന്നേരത്തിനു മുമ്പ് കർത്താവ് അവരെ പറഞ്ഞയച്ചതാണ്. ഹല്ലേലൂയ. എന്നാൽ അവര് വലിയ ഒരു പ്രതിസന്ധിയിലായ സമയം എന്ന് പറഞ്ഞാൽ പടക് കരവിട്ട് ഹല്ലേലൂയ ലോങ് ഡിസ്റ്റൻസിലായിരിക്കുന്ന ഒരു സന്ദർഭം. ഹല്ലേലൂയ. കാറ്റെല്ലാം വളരെ പ്രതികൂലമായി തിരകളെല്ലാം വന്ന് അഞ്ഞടിക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. അങ്ങനെ പ്രതികൂലമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഹല്ലേലൂയ ഓ പ്രഭാതത്തിൽ 4-ാം വ്യാമത്തിൽ ഹല്ലേലൂയ യേശു കടലിന്മേൽ നടന്ന് അവരുടെ അടുക്കൽ വന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ തിരകളെല്ലാം കടന്നു വന്ന് ഇവരെ തടഞ്ഞു നിർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിന്റെ 26-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, അവൻ കടലിന്മേൽ നടക്കുന്നത് കണ്ടിട്ട് ശിഷ്യന്മാർ ഭ്രമിച്ചു, അതൊരു ഭൂതമെന്ന് പേടിച്ച് നിലവിളിച്ചു. അപ്പൊ ഇന്ന് പകൽക്കാലം ദൈവമക്കളോട് പറയാനിട്ടുള്ള ദൂതെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതം മൊത്തത്തിൽ ഡിസ്റ്റർബ് ആയിരിക്കുമ്പോൾ യേശു കടന്നു വന്നാൽ പോലും യേശുവിനെ നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയത്തില്ല. ഈ ശിഷ്യന്മാരുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അവർ ജീവിതത്തിൽ മൊത്തം ഡിസ്റ്റർബ് ആയിരിക്കുന്ന സന്ദർഭം, യേശു കടലിൽ കൂടെ നടന്നവരുടെ അടുക്കൽ വരുമ്പോഴും അവരെ യേശുവിനെ കാണുന്നത് ഭൂതമായിട്ടാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങളിൽ തിരകൾ, ഹല്ലേലൂയ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, നമുക്ക് നോക്കേണ്ടവനിലേക്ക് നോക്കുവാനോ ആ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയുവാനോ കഴിയാതിരിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ യേശു ഉടനെ യേശു അവരോട് പറയാണ്, ധൈര്യപ്പെടുവിൻ, ഞാനാകണ്ട, പേടിക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവിനോട് ഈ പത്രോസ് പറയുകയാണ്, കർത്താവേ, നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കൽ വരേണ്ടതിന് കൽപ്പിക്കണമെന്ന് പറഞ്ഞു. വരിക എന്നവൻ പറഞ്ഞു. പത്രോസ് പടകിൽ നിന്നിറങ്ങി യേശുവിന്റെ അടുക്കൽ ചെല്ലുവാൻ വെള്ളത്തിന്മേൽ നടന്നു. അവൻ കാറ്റ് കണ്ട് പേടിച്ചു മുങ്ങിത്തുടങ്ങിയാൽ, കർത്താവേ, എന്നെ രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇതുവരെയും ഇല്ലാത്ത കാറ്റിന്റെ ഒരു ശക്തി, ഇതുവരെയും ഇല്ലാത്ത ഒരു തിര, ഇതുവരെയും ഇല്ലാത്ത ഒരു പ്രശ്നം, പ്രൈസ് ദി ലോർഡ്, ഇതുവരെയും ഇല്ലാത്ത ഒരു പോരാട്ടം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ പത്രോസ് കാറ്റിനെ കണ്ട് പേടിച്ച്, ഹല്ലേലൂയ, അവൻ മുങ്ങുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഉടനെ യേശു തന്റെ കരം നീട്ടി അവനെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ, രക്തത്താൽ ജയം, ഹല്ലേലൂയ. നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്ത്യൻ ജീവിതത്തിൽ, ഹല്ലേലൂയ, നമ്മൾ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോൾ, തിരകൾ നമ്മുടെ നേരെ അഞ്ഞടിക്കുമ്പോൾ, കാറ്റിനാൾ നമ്മൾ അലയുമ്പോൾ, ഹല്ലേലൂയ, നമ്മളെ കൈവിടുന്നവനല്ല നമ്മുടെ ദൈവം, നമ്മുടെ അടുത്ത് കടന്നു വന്ന് നമ്മെ ആശ്വസിപ്പിക്കുന്ന സർവശക്തനായ ദൈവമാണ് ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി ഉള്ളത്. ഹല്ലേലൂയ. ഓ, എന്നെ നിങ്ങളെയും അക്കരെ എത്തിക്കുവാൻ, ഹല്ലേലൂയ, കർത്താവ് മതിയായവനാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓ, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇറങ്ങിത്തിരിച്ചിരിക്കുമ്പോൾ, ഹല്ലേലൂയ, ജീവിതത്തിൽ ഒരു പക്ഷേ, ഹല്ലേലൂയ, പ്രതികൂലങ്ങൾ വന്നിരിക്കാം, മടുപ്പിക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നിരിക്കാം, ഹല്ലേലൂയ, നമ്മളെ തളർത്തി കിടന്ന അനുഭവങ്ങൾ കടന്നു വന്നിരിക്കാം. എന്നാൽ ഓ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം ഈ എബ്രായ ലേഖനത്തിൽ കൂടെ നമ്മെ ഓർപ്പിച്ച് യേശുവിനെ നോക്കുക. ഹല്ലേലൂയ. യേശുവിനെ നോക്കിയാൽ നമുക്ക് വളരെ ജയകരമായി മുന്നോട്ട് പോകുവാനായിട്ട് കഴിയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി നമ്മൾ യാത്ര തിരിക്കുവാണെങ്കിൽ ഒരു സേഫ്, ഹല്ലേലൂയ, ഒരു തുറമുഖത്ത് എത്തിക്കുവാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ് എന്നെ നിങ്ങളെ കരം പിടിച്ച് നടത്തുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യൂദാപോസ് എന്നും പറഞ്ഞിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചിന്തിച്ച വിഷയമാണ്. വീഴാതവണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമറ്റവരായി ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ആ യേശുവിങ്കിലേക്ക് ഈ വിശുദ്ധ ദിവസം അവനെ നോക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ ഈ വിശുദ്ധ ദിവസം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നോക്കുവാനല്ല, യേശുവിങ്കിലേക്ക് നമ്മൾ നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മടുത്തു പോകരുത്, നമ്മൾ ക്ഷീണിച്ചു പോകരുത്. കഴിഞ്ഞ ദിവസം പ്രിയ ജോർജ് വെളുപ്പാഷ ഈ അധ്യായത്തിൽ നിന്ന് തന്നെ സംസാരിച്ച ഭാഗങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും, ഹല്ലേലൂയ, അത് ഉളുക്കി പോകാതെ, അത് മടുത്തു പോകാതെ, ഓ, ജീവിതത്തിൽ പാത നിരപ്പാക്കുന്ന, ഹല്ലേലൂയ, ഒരു അനുഭവമുള്ളവരായി, ഹല്ലേലൂയ, മുന്നോട്ട് പോകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ കടന്നു വന്ന സമയം മുതൽ ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചുകൊണ്ടിരുന്നല്ലോ. അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തന ഭാഗത്തുകൂടെ കേൾക്കുവാനെല്ലാം ദൈവം നമ്മെ സഹായിച്ചല്ലോ. ഹല്ലേലൂയ. പാട്ടുകൾ പാടുവാൻ, പ്രാർത്ഥിക്കുവാൻ, ഹല്ലേലൂയ, സാക്ഷ്യവചനങ്ങൾ കേൾക്കുവാൻ എല്ലാം ദൈവം നമ്മെ സഹായിച്ചത് കൊണ്ട് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം.